തകർക്കാം. നിങ്ങൾക്കായി ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ ജനിച്ചിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് അടയാളമായിരിക്കും. കീറത്തുണി ചുറ്റി പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്ന് അമാലാഹയോടുകൂടെ അനേകം സ്വർഗീയ സേനകൾ കാണപ്പെട്ടു. അവർ അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. ദൈവമേ യോഗ്യമാകുന്നു പാർക്കുന്നു.
മത്തായിയുടെ സുവിശേഷം രണ്ടാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യം കൂടെ വായിച്ചേരെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:1-12 വരെയുള്ള വാക്യങ്ങൾ കൂടെ വായിക്കാവും.
മലയാളം ബൈബിൾ എടുക്കണം,
വായിക്കാൻ പറ്റുമോ? വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:1-12 വരെയുള്ള വാക്യങ്ങൾ.
ഞാന് ബൈബിള് ഇംഗ്ലീഷ് ആൻഡിയല്ലല്ല ഇരിക്കുന്നത്. ഫോണെ കൂടെ എടുത്ത് വായിക്കാം.
ഞാൻ വായിക്കാം. ഞാൻ ബസ്സിൽ ആയതുകൊണ്ട് കേൾക്കാൻ പ്രയാസമുണ്ടോ? വിശുദ്ധ മത്തായി 2:1-12. സെയിന്റ് മാത്യു ചാപ്റ്റർ 2:1-12.
അറിഞ്ഞു കിട്ടിക്ക് വായിച്ച്.
രാജാവിന്റെ കാലത്ത് യേശു യഹൂദയിലെ ബേത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഞങ്ങൾ അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു, അവനെ നമസ്കരിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹേരോദാ രാജാവ് അത് കേട്ടിട്ട് അവനും യെരുശലേം ഒക്കെയും ഭ്രമിച്ചു. ജനത്തിന്റെ മരാ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെ എല്ലാം കൂട്ടി വരുത്തി ക്രിസ്തു എവിടെയാകുന്നു ജനിക്കുന്നതെന്ന് അവരോട് ചോദിച്ചു. അവർ അവനോട്, യഹൂദിയയിലെ ബേത്ലഹേമിൽ തന്നെ. യഹൂദിയ ദേശത്തിലെ ബേത്ലഹേമേ, നീ യഹൂദിയ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ള തലവൻ നിന്ന് പുറപ്പെട്ടു വരും എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം എഴുതിയിരിക്കുന്നുവെന്ന് പറഞ്ഞു. എന്നാൽ ഹേരോദ രാജാവ് വിദ്വാന്മാരെ രഹസ്യമായി വിളിച്ചു. നക്ഷത്രം വെളിവായ സമയം അവരോട് സൂക്ഷ്മമായി ചോദിച്ചറിഞ്ഞു. അവരെ ബേത്ലഹേമിലേക്ക് അയച്ചു. നിങ്ങൾ ചെന്ന് ശിശുവിനെ കുറിച്ച് സൂക്ഷ്മമായി അന്വേഷിപ്പിൻ. കണ്ടെത്തിയാൽ ഞാനും ചെന്ന് അവനെ നമസ്കരിക്കേണ്ടതിന് വന്നു തന്നെ അറിയിപ്പിനെന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞത് കേട്ടവർ പുറപ്പെട്ടു. അവർ കിഴക്ക് കണ്ട നക്ഷത്രം ശിശുവിരിക്കുന്ന സ്ഥലത്തിന് മീതെ വൻകുളത്തോളം അവർക്ക് മുമ്പായി പോയിക്കൊണ്ടിരുന്നു. നക്ഷത്രം കണ്ടതുകൊണ്ട് അവർ അത്യന്തം സന്തോഷിച്ചു. ആ വീട്ടിൽ ചെന്ന് ശിശുവിനെ അമ്മയായ മറിയോടുകൂടെ കണ്ടു. വീട് അവനെ നമസ്കരിച്ചു. നിക്ഷേപ പാത്രങ്ങളെ തുറന്ന് അവന് പൊന്നും കുന്തുരക്കവും മോരും കാഴ്ചവെച്ചു. ഹേരോദാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകരുതെന്ന് സ്വപ്നത്തിൽ അരുളപ്പാടുണ്ടായിട്ട് അവർ വേറെ വഴിയായി സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി. ദൈവമേ സുനിയോഗ്യമാവുന്നു പറഞ്ഞുമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പറയ്ക്കുമോ? പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്ത്രീ ആദ്യകുന്നേക്കം തന്നെ ആമേ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവത്തെ പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ അർത്ഥാവിന്റെ തിരുനാമത്തിൽ ഒന്നൂരും ഒരുപാടിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്ന ഉയരങ്ങളിൽ സ്തുതി. സ്ത്രീയൊക്കെ ദൈവത്തിന്റെ വലുതായ ആവതന മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്ത് വെസ്റ്റ് ബസരാത്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച കുറു നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലാണെങ്കിലും ഒരു ബുധനാഴ്ചയോടെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയില് ഒരേ മനസ്സോടുകൂടി സംഗമിക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതില് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രത്യേകിച്ച് അനുഗ്രഹീതമായ ഈ ദിനം, നമ്മുടെ കർത്താവിന്റെ ജനന പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ദിനം, നമ്മ പ്രവർത്തിപ്പിച്ച് കൂടുവാണ്ട കോണം ദൈവം ഇടയാക്കി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവ പ്രബോധത്തോടും കൂടിയിരുന്ന് നമ്മുടെ ഉള്ളിൽ ക്രിസ്തു വീണ്ടും പിറക്കത്തക്ക വണ്ണം നമ്മളെ തന്നെ താഴ്മയായി കർത്തൃ സന്നിധിയിൽ സമർപ്പിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇതിന് നേതൃത്വം നൽകി ചെയ്ത പിതാക്കന്മാരെ വളരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. സാന്നിധ്യം കൂടെ നടക്കുന്ന വന്നിയ മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയ ഐസക്കച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സാധാരണ ഈ പ്രയർ നടത്തുമ്പോൾ നമ്മൾ പാട്ട് പാടി ഒക്കെയാണ് നടത്തപ്പെടുന്നത്. പക്ഷെ നമുക്കറിയാം ഇന്ന് പല പള്ളികളിലും ക്രിസ്മസിന് ശുശ്രൂഷ ഒക്കെ നടന്ന് ഏതാണ്ട് അവസാനിക്കുന്ന സമയം ആയിട്ടുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എത്ര പേര് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നു എന്ന് എനിക്കറിയാൻ പാടില്ല. സെന്റ് തോമസ് പള്ളിയിലും ഒരുമിച്ചിരുന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് മാമനച്ചന് വീട്ടിൽ ഇരുന്നുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഇസക്കത്തിനും അച്ഛൻ താമസിക്കുന്ന ഭാഗത്തിൽ വെച്ചുകൊണ്ടാണ്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് പ്രിയപ്പെട്ട മാമനച്ചൻ കൗമ നമസ്കാരം നിർവഹിക്കും. അതിനുശേഷം കനോനിക്കൽ നമസ്കാരത്തിലെ പ്രാർത്ഥന നടത്തി ബലഹീനനായ ഞാനും അതുപോലെ തന്നെ ഐസക്കച്ചനും ഒരു ഭാഗത്ത് ക്രിസ്മസിന്റെ സന്ദേശം ആശംസകൾ അറിയിക്കും. അതിനുശേഷം പ്രാർത്ഥിച്ച് നമുക്ക് പിരിയാവുന്നതാണ്. ഇപ്പോഴ് മാമനച്ചന് കൗമ പ്രാർത്ഥന നിർവഹിക്കുന്നതാണ്.
പിതാവിനും പുത്രനും പരിശുദ്ധാർവായിക്കും സ്തുതി
എന്റെ
സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന വിലവാനായ ദേവനും പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങൾ സ്തുതി ദൈവമായ തിരുനാമത്തിൽ വന്നു തീരുമാനിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങൾ സ്തുതി ദൈവമേ നീ പരിശുദ്ധനാകുന്നു വിലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നീ പരിശുദ്ധനാകുന്നു ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും സുഷം കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി ശ്രേഷ്ഠതാവേ നിനക്ക് സ്തുതി ഭാവിയിലാടിയാരോട് കണ്ണിയെന്ന് നിശ്ചരജാവേ നിനക്ക് സ്തുതി പാറിക്കുമോ സ്വർഗസ്വനാ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പ് ഞങ്ങൾക്ക് വരേണമേ ഞങ്ങളുടെക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമീൻ കൃപ നിറഞ്ഞ മറിയമേ നിനക്കു സമാധാനം നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരബലമായ കർത്താവ് യേശുശിയ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള കന്യമർത്തമറിയമേ തമ്പുരാന്റെ അമ്മ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മണ്ണസമയത്തും ദൈവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമീൻ കന്യമറിയാമിൽ നിന്നുള്ള ജനനിശ്ചയെ ബഹുമാനിക്കുവാനും നിന്റെ ജനനത്തിന്റെ മാതൃകയെ ഞങ്ങളുടെ ഉള്ളിൽ ആഘോഷിക്കുവാനും ജീവപ്രദമായ നിന്റെ സ്ലീവായ പൊരുത്തപ്പെടുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ ഞങ്ങൾ നിന്നെയോടെ അപേക്ഷിക്കുന്നു നിനക്ക് പ്രീതികരമായ സൽപ്രവൃത്തികളാൽ എപ്പോഴും ഞങ്ങളെ ആത്മീയമായി ജനിപ്പിക്കുമാറാകണമേ സകലവിധ ഉപദ്രവങ്ങളിൽ നിന്നും നിന്റെ സ്ലീവാട് പാർശ്വങ്ങളിൽ ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളണമേ അവിവാഹിതയും നിത്യകന്യകയുമായ ആയുളിൽ നിന്ന് ഏകനായി ജനിച്ച ഏകസൂതനായുള്ളവരെ നിന്റെ പ്രകാശം ഞങ്ങളുടെ ഉള്ളിൽ ഉദിപ്പിക്കണമേ ഞങ്ങളുടെ കർത്താവും നിത്യദൈവമേ ഉന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ സമാധാനം മനുഷ്യരിൽ സംപ്രീതി എന്ന മാലാഖമാരോട് അട്ടസ്ഥിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ മസിയാതമ്പുരാനെ നിന്റെ ജനനത്താൽ മേലുള്ളവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടായി ഭൂമിയർക്ക് നിരപ്പും സമാധാനവും പ്രത്യാശയും നൽകപ്പെട്ടു പിതാവിനും മാതാവിനും ഇടയിൽ സ്ഥിതി എതിരുന്ന കോപം നീക്കപ്പെടുകയും ചെയ്തു ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്റെ പെരുന്നാളിൽ സന്തോഷിക്കുവാനും കോപത്തിൽ നിന്ന് സ്വതന്ത്രരായി തീരുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. തിരുവിഷ്ടത്തോടെ ജനനത്തിനായി വരികയും തന്റെ ജനനത്താൽ കന്യയായ മാതാവിന്റെ മുതുകൾക്കോ കന്യാവൃതത്തിനോ അഴിവരാതിരിക്കുകയും ചെയ്തവനും അനാഥിന്റെ പിതാവിന്റെ പുത്രനും വചനവുമായുള്ളവേ, സംശയരഹിതമായി നീ ദൈവം തന്നെയാകുന്നുവെന്ന് എന്നെ കുറിച്ച് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കർത്താവ് നിത്യദൈവമേ, നിന്നിൽ നിന്നുള്ള നിരപ്പ സമാധാനവും സകലവിധമായ അപകടങ്ങളുള്ള സംരക്ഷണവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. മോറൻ വാലുഹാൻ ലഒൽമീൻ
ആമേൻ. പിതൃവത്വ പരിശുദ്ധാത്മാവിന് സ്തുതി ഉണ്ടായിരിക്കട്ടെ. ഇത് ഞാൻ പറഞ്ഞ കേക്കാം വൈസ
കേട്ടാ.
സ്ത്രീക ദൈവത്തിന്റെ വില ഒരു നാമത്തിന് മാസം ഉണ്ടായിരിക്കട്ടെ. വന്നിയ വൈദിക ശ്രേഷ്ഠരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരന്മാരെ, സമസ്ത മാനവജാതി ശുദ്ധീകരിക്കുവാൻ മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവ് യേശുമശിഹായുടെ രക്ഷണീയമായ തിരുജനനത്തെ വീണ്ടും വരവേൽക്കുവാൻ തക്കവണ്ണം ലോകമൊക്കെയും, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളും, പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ സഭയും ആരാധനാപൂർവം ഒരുങ്ങുന്ന ദിവസമാണ്. പ്രത്യേകിച്ച് ഇന്നലെ വൈകിട്ടും ഇന്ന് രാവിലെയുമായി എല്ലാ പള്ളികളിലും നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തിന്റെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകളും വിശുദ്ധ കുർബാനയും ഒക്കെ അനുഭവിച്ച് അനുഗ്രഹം പ്രാപിച്ചിരിക്കുന്ന ഒരു ധന്യ നിമിഷത്തില് നമുക്ക് വീണ്ടും ഒരുമിച്ച് അദൈവിക അനുഭൂതിയിൽ നമ്മെ തന്നെ വീണ്ടും സമർപ്പിക്കുവാൻ ഇടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. കഴിഞ്ഞ ആഴ്ച ഇന്ന് ഈ ശുശ്രൂഷ നടത്തണമെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് അസൗകര്യമാണെങ്കിലും ഇതുവരെ നമ്മൾ ഒരിക്കലും മുടക്കിയിട്ടില്ല. അതുകൊണ്ട് ചില ബുദ്ധിമുട്ടിയാണെങ്കിൽ പോലും ഇന്നും മുടക്കാതെ നടത്തണം എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായതുകൊണ്ടാണ് ഇന്ന് ഈ ശുശ്രൂഷ നിർവഹിക്കേണ്ട കോണം ഇടയായത്. നിങ്ങൾക്കറിയാം ഞാൻ ഹൂസ്റ്റണിൽ താമസിക്കുന്നു. പക്ഷെ ഞാൻ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നത് ഡാലസ് സെന്റ് മേരീസ് വെല്ലുവിളിയിലാണ്. അവിടെ ഇന്നലെ വൈകിട്ട് ശുശ്രൂഷകളൊക്കെ അവസാനിച്ച് തിരിച്ച് പോകുന്ന വഴിയാണ് എന്റെ കൂടെ ഡോക്ടർ വി സി വർഗീസച്ചനുമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ബസ്സിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ ശബ്ദത്തിന്റെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. എങ്കിലും സാധനം ക്ഷമിക്കുക, അധികം ദീർഘിപ്പിക്കാതെ ഒരു ചെറിയ, വളരെ ചെറിയ ഒരു ചിന്ത, ഒരു ക്രിസ്മസ് ആശംസ നൽകണം എന്നുള്ള ബോധത്തോടുകൂടി പങ്കുവെച്ച് എന്റെ വാക്കുകളെ ഞാൻ ബോധസംഹരിക്കും. അതിനുശേഷം പ്രിയപ്പെട്ട ഐസകജനം ചെറിയ ഒരു ചിന്ത നൽകി നമ്മളെ അനുഗ്രഹിക്കും. ആമുഖമായിട്ട് വായിച്ച ഭാഗം തന്നെയാണ് ഒരു ചെറിയ ചിന്തയ്ക്കായിട്ട് ഞാൻ തെരഞ്ഞെടുക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2:1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് വളരെ സുപരിചിതമാണ്. ഞാൻ വീണ്ടും അതുകൊണ്ട് തന്നെ ആ ഭാഗം വായിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കിഴക്ക് നിന്ന് വിദ്വാന്മാര് കിഴക്ക് കണ്ട നക്ഷത്രത്തിൽ ദർശനമാക്കി ക്രിസ്തുവിന്റെ ഉണ്ണിയേശുവിനെ അന്വേഷിച്ച് പുറപ്പെടുന്ന ഭാഗമാണ്. നമുക്കറിയാം അങ്ങനെ കിഴക്ക് കണ്ട നക്ഷത്രത്തെ അടയാളമാക്കി അവര് വന്ന്. പക്ഷെ അവര് അവരുടെ ചിന്താഗതിയിൽ ഉണ്ടായിരുന്നത് ഒരു രാജാവ് എന്നുള്ള സങ്കല്പം, സാധാരണ രാജാക്കന്മാര് കൊട്ടാരങ്ങളിലും അതുപോലുള്ള സ്ഥലങ്ങളിലുമാണ് ജനിക്കുന്നത്. അവർ പ്രതീക്ഷയോടുകൂടിയാണ് ഹെരോദാവ് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് അവരെത്തിയത്. പക്ഷേ കൊട്ടാരത്തിൽ അവർ കുഞ്ഞിനെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല. രാജാവ് പോലും അങ്ങനൊരു കുഞ്ഞ് ജനിക്കുന്നു പറഞ്ഞ് അത്ഭുതപ്പെടുകയും അവരോട് അതിന്റെ വിശദാംശങ്ങൾ സൂക്ഷ്മമായിട്ട് ആരായുകയും നിങ്ങൾ അവിടെ പോയി ശിശുവിനെ കണ്ടിട്ട് അതിന്റെ വിവരങ്ങളൊക്കെ എന്നെ അറിയിക്കണം, എനിക്കും ആരാധിപ്പാനാണ് അല്ലെങ്കിൽ വന്ദിപ്പാനാണെന്നുള്ള വഞ്ചനയോടുകൂടി വാസ്തവത്തിൽ കുഞ്ഞിനെ കൊല്ലാനുള്ള ഒരു ചതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രതിവചിക്കുന്നത്. പക്ഷെ വിജ്ഞാനികള് യേശുവിനെ കണ്ട് കാഴ്ചകൾ സമർപ്പിച്ച് അവരുടെ ഉള്ളില് രാജാവിന്റെ ഇടയ്ക്ക് പോകരുത് എന്നുള്ള ദർശനം ഉണ്ടായിട്ട് അവര് വേറെ വഴിയായി തിരിച്ചറിഞ്ഞ സ്വദേശത്തേക്ക് മടങ്ങി പോകുന്ന സംഭവമാണ് നമ്മൾ ആ ജനനത്തോടനുബന്ധിച്ച് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. നമുക്കറിയാം നമ്മുടെ ക്രിസ്മസിന്റെ ഈ കാലയളവില് നമ്മുടെ കുഞ്ഞുങ്ങളോട് എന്താണ് ക്രിസ്മസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ എനിക്ക് തോന്നുന്നു ആദ്യം ഓടിയെത്തുന്നത് മുതിർന്നവരുടെ കയ്യിൽ നിന്ന് ഗിഫ്റ്റ് കിട്ടുന്ന ഒരു സംവിധാനമാണ് ക്രിസ്മസ് എന്ന് ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളാണ് കൂടുതൽ. എനിക്ക് തോന്നുന്നു ആ ഗിഫ്റ്റ് എന്നുള്ള ആ ഒരു ചിന്ത അത് ഓരോ വർഷം കൂടിക്കൂടി വരിക. പ്രത്യേകിച്ച് വിപണന മേഖലകളിലൊക്കെ ക്രിസ്മസിനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ക്രിസ്മസ് എന്ന് പറയുന്ന സംഗതി തന്നെ എന്താണ് ക്രിസ്മസ്, ആരാണ് ക്രിസ്മസിന് ആരാണ് ജനിക്കുന്നത് പോലും അറിയാത്ത ആളുകള് അതൊരു ഏറ്റവും കൂടുതൽ സെയിലിൽ സാന്നതി കിട്ടാനുള്ള ഒരു പെരുന്നാളായിട്ടൊക്കെ ആയിരിക്കാം പല മനുഷ്യരുടെയും ഹൃദയങ്ങളില് ഈ ക്രിസ്മസ് ഇന്നത്തെ ഒരു യുഗത്തിൽ കാണപ്പെടുക. ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സംഗതി തന്നെ എനിക്ക് തോന്നുന്നത് മനുഷ്യ മനസ്സിലുണ്ടായത് ഈ വിജ്ഞാനികളുടെ കർത്താവിന് കൊടുത്ത ആ ഒരു സമ്മാനത്തെ ഒരു ഗിഫ്റ്റിനെ അനുകൂലിച്ചുകൊണ്ട് സമർപ്പണത്തെ അനുകൂലിച്ചുകൊണ്ട് ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കാം എനിക്ക് അതിന്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ അറിയാൻ പാടില്ല എങ്കിലും അതിന്റെ ധാരണ അതാണ്. പക്ഷെ നമുക്കറിയാമല്ലോ ഏതൊരു സംഗതികളും കുറെ കഴിയുമ്പോഴത്തേക്ക് യാഥാർത്ഥ്യയിൽ നിന്നും അല്ലെങ്കിൽ റിയാലിറ്റിയിൽ നിന്നും വളരെ മാറ്റപ്പെടും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. വാസ്തവത്തില് ഗിഫ്റ്റ് വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യങ്ങൾ. പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നത് ഗിഫ്റ്റ് വാങ്ങിക്കാനല്ല, ഗിഫ്റ്റ് കൊടുക്കാനുള്ളൊരു മനോഭാവമാണ് നമ്മൾ കാണുന്നത്. ഈ മൂന്ന് വിജ്ഞാനികളിൽ നമ്മൾ കാണുന്നത് ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ളൊരു മനോഭാവമാണ്. ഇപ്പൊ എന്നോട് തന്നെ ചോദിക്കുക, ഗിഫ്റ്റ് കൊടുക്കാനാണോ ഗിഫ്റ്റ് വാങ്ങിക്കാനാണോ താല്പര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അല്പമാത്മാർത്ഥമായി ചോദിച്ചാൽ കൊടുക്കുന്നതിനേക്കാൾ എനിക്ക് താല്പര്യം വാങ്ങിക്കുന്നതാണ്. നമുക്കൊക്കെ അതൊക്കെ തന്നെയാണ് എന്റെ ഒരു ധാരണ, എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നതാണ്. പക്ഷെ എപ്പോഴാണ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള മനോഭാവം അല്ലെങ്കിൽ തന്നത് സമർപ്പിക്കാനുള്ള മനോഭാവം നമ്മളിൽ ഉണ്ടായി വരുന്നത്? ഈ മൂന്ന് വിജ്ഞാനികളായ മനുഷ്യർ അല്ലെ ജ്ഞാനികളായ മനുഷ്യര് അവർ നക്ഷത്രം കണ്ടു. പക്ഷെ അവർ നക്ഷത്രം കണ്ടത് എപ്പോഴാ? ഒരു നക്ഷത്രം കണ്ടത് ആകാശത്തിലേക്ക് നോക്കിയപ്പോഴാ. പലപ്പോഴും ആകാശത്തിലേക്ക് നോക്കുമ്പോഴാണ് നക്ഷത്രങ്ങളെ കാണുക. ചിലർ ചോദിക്കും അതിന്റെ കാര്യമാണെന്നൊക്കെ പറഞ്ഞത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ല. വാസ്തവത്തിൽ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടതാണ്, വെറുതെ അവര് നക്ഷത്രം കാണത്തല്ല, ഉയരങ്ങളിലേക്ക് ഉന്നതങ്ങളിലേക്ക് കണ്ണുകളെ പതിച്ചപ്പോഴാണ് അവര് പ്രകാശം കണ്ടത്. ഇപ്പൊ ജീവിതത്തിൽ പ്രകാശം കാണണമെങ്കിൽ, ജീവിതത്തിൽ പുതിയ വെട്ടം പുതിയ വെളിച്ചം കാണണമെങ്കിൽ ആ വെളിച്ചം ഉള്ളിടത്തേക്ക് നമ്മുടെ ദൃഷ്ടികളെ പതിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചത് ഉയരങ്ങളിലേക്ക് നോക്കി അപ്പാ പിതാവേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പൊ അന്ധകാരമായ തലത്തിൽ കൂടി ജീവിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ വെളിച്ചം കണ്ടെത്തണമെങ്കിൽ ഉയരങ്ങളിലേക്ക് നോക്കണം. ഉയരങ്ങളിൽ അപ്പനുണ്ട്, അപ്പനാണ് നമ്മുടെ കണ്ണിന് മുമ്പിൽ പുതിയ വെളിച്ചം ഇടുന്നത്. ഈ വിജ്ഞാനികളായ ഈ മൂന്ന് മനുഷ്യര് അവര് ജീവിക്കുന്ന സാഹചര്യം, അവര് മൂന്ന് രാജാക്കന്മാരെന്ന് പറയുന്നു, അങ്ങനെ പല ഐതിഹ്യങ്ങളുണ്ട്. അവര് കിങ്സ് ആണെന്ന് പറയുന്നു, വിജ്ഞാനികളാന്ന് പറയുന്നു, അങ്ങനെ പല വിശദാംശങ്ങളുണ്ട്. അപ്പൊ അവർക്ക് അവരുടേതായ സുഖലോൽപതിയിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഒരു പ്രത്യേക ഘട്ടത്തിൽ അവർ ഉന്നതങ്ങളിലേക്ക് അവരുടെ നയനങ്ങളെ പഠിച്ചപ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഗതി മാറ്റിമറിച്ചു എന്നുള്ളതാണ്. ഒരുപക്ഷെ അവര് ആ നക്ഷത്രം കാണത്തക്കവണ്ണം ഉന്നതങ്ങളിലേക്ക് അവരുടെ നയനങ്ങളെ പതിച്ചില്ലെങ്കിൽ ഇന്ന് ഒരിക്കലും ക്രിസ്തുവിനെ പറ്റി അവരറിയത്തില്ല. മാത്രമല്ല ഇന്ന് വേദപുസ്തകത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ശ്രദ്ധേയരായ മൂന്ന് മനുഷ്യരായിട്ട് അവരൊരിക്കലും മാറ്റപ്പെടുകയുമില്ലായിരുന്നു. അപ്പൊ അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഉയരങ്ങളിലേക്കുള്ള നോട്ടമാണ്. ഇതുകൊണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചമുണ്ടാകുന്നത്, പുതിയ വെട്ടമുണ്ടാകുന്നത്, പുതിയ നക്ഷത്രങ്ങളെ കാണാൻ സാധിക്കുന്നത് ഉന്നതങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികളെ പതിക്കുമ്പോഴാണ്. നമ്മൾ ഏത് തരത്തിലുള്ള അന്ധകാരാനുഭവത്തിൽ കൂടി കിടക്കട്ടെ, ചില പാപത്തിൽ കൂടിയാണോ, കഷ്ടതയാണോ, രോഗങ്ങളാണോ, പ്രതിബന്ധങ്ങളാണോ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഹൃദയം തുറന്ന് ഉന്നതങ്ങളിലേക്ക് അപ്പാ പിതാവേ എന്ന് നിലവിളിക്കുമ്പോൾ ജീവിതത്തിൽ രക്ഷ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ദിശ മാറുന്ന ചില പുതിയ ആത്മീയ അനുഭവം നമുക്കുണ്ടാകും എന്നുള്ളവർ യാതൊരു സംശയവുമില്ല. അവർ പുതിയ നക്ഷത്രം അവർ കണ്ടു. ആ നക്ഷത്രം കണ്ടപ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു ഒരു പുതിയ ജ്ഞാനം, പുതിയ വെളിച്ചം ഉദിക്കുന്നത്. എന്താണ് പുതിയ വെളിച്ചം? ആ നക്ഷത്രം ആകാശത്തിൽ കണ്ടതുപോലെ അവരുടെ ഹൃദയങ്ങളിൽ പുതിയൊരു വെളിച്ചം ക്രിസ്തു ജനിച്ചതിനെ പറ്റി അവർക്കുണ്ടായി. ആരും പറഞ്ഞതല്ല, ആ നക്ഷത്രത്തെ നോക്കിയപ്പോൾ ആ നക്ഷത്രത്തിന്റെ പ്രകാശം അവരുടെ ഹൃദയത്തിലേക്ക് പരിവേശിച്ചപ്പോൾ ഹൃദയത്തിന്റെ ഉള്ളിൽ ക്രിസ്തു എന്ന അനുഭവം അവർ രൂപപ്പെട്ടു, ആ അറിവ് അവർ രൂപപ്പെട്ടു. അപ്പൊ ഈ വെളിച്ചം ഉയരങ്ങളിലേക്ക് പതിക്കുമ്പോൾ നമ്മൾ വെളിച്ചം കാണും. ആ വെളിച്ചമാണ് ക്രിസ്തുവിനെ അറിയാനുള്ള ക്രിസ്തു ബോധം നമ്മളിൽ രൂപപ്പെട്ടു വരുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. ഉയരങ്ങളിലേക്ക് പതിക്കുമ്പോഴാണ് ക്രിസ്തു നമ്മുടെ ഉള്ളിൽ പതിയപ്പെടുന്നത്. ആ ക്രിസ്തു ഉള്ളിൽ പതിയപ്പെടുമ്പോൾ ക്രിസ്തു ഉള്ളിടത്തേക്ക് പോകാനായിട്ട് നമ്മൾ അറിയാതെ ഒരു പ്രേരണ നമുക്കുണ്ടാകും. അവരുടെ ഉള്ളിൽ ഉയരങ്ങളിലേക്ക് നോക്കി നക്ഷത്രം കണ്ടു. നക്ഷത്രം കണ്ടപ്പോൾ ആ നക്ഷത്രം ക്രിസ്തുവിന്റെ ജനനത്തെ പറ്റിയുള്ള അറിവ് അവർക്ക് നൽകി. ആ അറിവ് അവരെ നയിച്ചത് ക്രിസ്തു ഇരിക്കുന്ന സ്ഥാനത്തേക്ക് അവരെ കൊണ്ടുപോകാനായിട്ടാണ്. അതുകൊണ്ട് ക്രിസ്തുവിനെ പറ്റിയുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ അത് ക്രിസ്തു ഇരിക്കുന്ന ദേവാലയത്തിൽ ക്രിസ്തു ആയിരിക്കുന്ന സ്ഥാനത്ത് ആരാധനയായി സമർപ്പണമായി നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ മൂന്ന് വിജ്ഞാനികള് ക്രിസ്തു പ്രകാശം കണ്ടു. പ്രകാശം കണ്ടപ്പോൾ ക്രിസ്തു ജനിച്ചത് അവരുടെ ഉള്ളിലറിഞ്ഞു. ക്രിസ്തു ജനിച്ചത് ഉള്ളിലറിഞ്ഞ് അവർ ക്രിസ്തു ഉള്ളിടത്തേക്ക് പോകാനായിട്ട് ശ്രമിച്ചു. പക്ഷെ ക്രിസ്തു ഉള്ളിടത്തേക്ക് അവർ പോകുമ്പോൾ വെറും കൈയോടെ പോകാനല്ല, അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമേറിയ സംഗതികളെ ക്രിസ്തുവിന് സമർപ്പിക്കുന്ന ഒരു തിരിച്ചറിവിലേക്ക് അവരെ നയിക്കുകയാണ്. അവര് ക്രിസ്തുവിന്റെ ദർശനം അവരുടെ ഉള്ളിൽ ഉണ്ടായപ്പോൾ ക്രിസ്തുവിൽ നിന്ന് വാങ്ങാനല്ല, ക്രിസ്തുവിന് കൊടുക്കാനാണ് അവർക്ക് തോന്നിയത്. പലപ്പോഴും നമ്മളിലൊക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? ദൈവത്തിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കാനാ? എത്ര കിട്ടിയാലും പോരട്ടെ, എത്ര കിട്ടിയാലും പോരട്ടെ എന്നാ. കാരണം എന്നറിയാമോ? നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഈ ജ്ഞാനികൾക്ക് ലഭിച്ച ഉൾക്കാഴ്ച ഇല്ലാതെ പോകുന്നു. ഈ പ്രസംഗിക്കുന്ന എന്റെ മനസ്സിലൊക്കെ ഉള്ള ഒരു പ്രയാസമാണത്. ഈ ജ്ഞാനികൾക്ക് ലഭിച്ച എന്ന് ആ ഒരു ദിവ്യ ദർശനം നമ്മളിൽ ഉണ്ടാവുന്നു, പിന്നെ നമ്മൾ വാങ്ങിക്കാനല്ല, പിന്നെ നമുക്ക് കൊടുക്കാനാണ് നമുക്ക് തോന്നുക. നമുക്കറിയാലോ സമൂഹത്തിലെ മനുഷ്യരെ, വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്ന പല മനുഷ്യരും ഉണ്ട്. അതുകൊണ്ട് പൗലോസിലേക്ക് പറയുന്നത് വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഉത്തമം. വാസ്തവത്തിൽ ഈ മൂന്ന് വിജ്ഞാനികള് കൊടുത്തത് അവരുടെ കയ്യിലിരിക്കുന്ന, അവരുടെ ജീവിതത്തിൽ അവരുണ്ടാക്കിയെടുത്ത അവരുടെ ശ്രമകരമായ സംഗതികളാണ്. അതോടൊപ്പം തന്നെ അവർ ചേർത്ത് കൊടുത്തത് അവരുടെ ഹൃദയം കൂടാണ്. ഈ മൂന്ന് പേരും വളരെ ക്ലേശം അനുഭവിച്ചുകൊണ്ട്, കാരണം അവർ രാജാക്കന്മാരാണ്, വളരെ സുഖമായിട്ട് ജീവിക്കാൻ കേൾക്കുന്നത്. പക്ഷെ ആ സുഖമൊക്കെ മാറ്റി അവർ ക്രിസ്തുവിന്റെ അടുക്കൽ ചെന്ന് തങ്ങളെ തന്നെ സമർപ്പിച്ച് തങ്ങളുടെ കാഴ്ചകളെയും സമർപ്പിക്കാനായിട്ട് അവർക്ക് മനസ്സ് വന്നു എന്നുള്ളതാണ്. അവരാദ്യം അവരുടെ ഗിഫ്റ്റുകള് ക്രിസ്തുവിന്റെ കൈ ക്രിസ്തുവിന്റെ കൂടെ സമർപ്പിച്ചു. അതോടൊപ്പം തന്നെ അവൻ താറ് വീട് അവനെ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. ആ താറ് വീട് നമസ്കരിക്കുക എന്ന് പറയുന്നത് അവരെ തന്നെ ക്രിസ്തുവിന് സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ മൂന്ന് വിജ്ഞാനികളെ, മൂന്ന് രാജാക്കന്മാരെ നമ്മൾ വിശുദ്ധരായിട്ടാണ് സഭ കാണുന്നത്. നമുക്കറിയാം ഈ വിജ്ഞാനികളുടെ നാമധേയത്തിലുള്ള പള്ളി, രാജാക്കന്മാരുടെ പള്ളികളൊക്കെ ധാരാളമുണ്ട്. അവരെ വിശുദ്ധന്മാരായിട്ടാണ് പരിശുദ്ധ സഭ കാണുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ ഈ നമുക്കറിയാം, നമുക്ക് ഈ ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ നമ്മളെ ഗിഫ്റ്റ് ഇഷ്ടപ്പെടുന്നവരാ അല്ലെ. നമ്മളെപ്പോഴും ഗിഫ്റ്റ് നമ്മൾ ആരുടെയും വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കുന്ന അവസരത്തിൽ ഒരു കൂടിനകത്ത് ഗിഫ്റ്റ് വെച്ചിട്ട് ആ കൂടിന്റെ ബാഹ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ മനോഹരമായ കവറുകളിലൊക്കെ അത് കാണുമ്പോൾ തന്നെ ആകർഷകത്തുള്ള രീതിയിലാണ് ഈ കൊടുക്കുന്ന ആൾ കൊടുക്കുന്നത്. വാങ്ങിക്കുന്ന ആളത് സ്വീകരിക്കുമ്പോൾ വളരെ ക്ലേശിച്ച് കൊടുക്കുന്ന ആള് മനോഹരമായ കവറിൽ പൊതിഞ്ഞ ആ ഗിഫ്റ്റ് ഇത് വാങ്ങിക്കുന്ന ആളത് ചെയ്യും, കിട്ടിയ ഉടനെ പരവേശം കൊണ്ട് വലിച്ചു കീറി കളഞ്ഞിട്ട് അതിനകത്തേക്കുള്ള സാധനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടാക്കി പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ പുറമേയുള്ളത് വലിച്ചു കയറപ്പെടുന്നതാ, അകമേയുള്ളതാണ് മൂല്യമേറിയത്. അതുകൊണ്ട് നമ്മളെപ്പോഴും പുറമേയുള്ള ഗിഫ്റ്റും പുറമേയുള്ള സമ്മാനങ്ങളിലുമല്ല, നമ്മുടെ അകത്തുള്ള സമ്മാനങ്ങളെ ലക്ഷ്യമാക്കി. അകത്തുള്ള സമ്മാനം എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ഞാൻ ആയിരിക്കുന്ന പള്ളിയില് ഈ പള്ളിയിൽ അങ്ങോട്ട് ഇറങ്ങി ഇത്തിരി മുന്നോട്ട് പോകുമ്പോൾ അതിനടുത്തുള്ള ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിന്റെ ഫ്രണ്ടില് അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചതായിട്ട് ഞാൻ വായിച്ചു. The most important gift is our Lord Jesus Christ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. അതിനപ്പുറം ഈ ലോകത്തിൽ ഒരു ഗിഫ്റ്റ് നമ്മുടെ ജീവിതത്തിലല്ല. നമ്മളൊക്കെ സമ്മാനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ ലോകത്തിലെ ഏറ്റവും മൂല്യമേറിയ സമ്മാനം ക്രിസ്തു എന്ന സമ്മാനമാണ്. ആ ക്രിസ്തു എന്ന സമ്മാനത്തോട് മാറ്റി പകരം വയ്ക്കാനായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. അത് ആ ക്രിസ്തു എന്ന സമ്മാനം നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ഭൗതികമായ എല്ലാം ക്രിസ്തുവിന്റെ മുമ്പാകെ, നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും നമുക്ക് ലഭ്യമായതൊക്കെ ക്രിസ്തുവിന്റെ മുമ്പാകെ സമർപ്പണത്തോടുകൂടി അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് ക്രിസ്തു ആവുന്ന സമ്മാനത്തെ നമുക്ക് ലഭിക്കുന്നത്. ഈ മൂന്ന് വിജ്ഞാനികളായ മനുഷ്യര് അവരുടെ നേട്ടങ്ങളെ ക്രിസ്തുവിന് സമർപ്പിച്ചു, അവരുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിന് സമർപ്പിച്ചു. അത് ചെയ്തപ്പോൾ അതിനപ്പുറമായ ക്രിസ്തുവിനെ തന്നെ അവർക്ക് ലഭ്യമാകുവാൻ തക്കോണം ഇടയായി തീർത്തു. അവർ ചില വാക്കുകളെ ഉപസമരിക്കുകയാണ്. നമ്മുടെ നമ്മൾ വാങ്ങിക്കുന്നവരാകണം, കൊടുക്കുന്നവരാകണമെങ്കിൽ ആദ്യം നമ്മുടെ ഉന്നതങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ പതിക്കുമ്പോൾ, നമ്മുടെ ഉയരങ്ങളിലേക്ക് കണ്ണുകളെ പതിക്കുമ്പോൾ ഒരു പുതിയ വെളിച്ചം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ആ വെളിച്ചം ക്രിസ്തുവായിട്ട് നമ്മളിൽ രൂപാന്തരപ്പെടും. ആ ക്രിസ്തുവിനെ പറ്റിയുള്ള ബോധം, ക്രിസ്തു ഉള്ളിടത്തേക്ക് ആരാധനയായി നമ്മളെ കൊണ്ടെത്തിക്കും. ആ ആരാധന നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ അർപ്പിക്കുമ്പോൾ ക്രിസ്തു എന്ന ദാനത്തെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ദാനമായിട്ട് സമ്മാനമായിട്ട് ലഭിക്കും. അവിടെ നമ്മുടെ നിത്യതയുടെ അനുഭവത്തിലേക്ക് പോകാനുള്ള കൃപകളെ ദൈവം നമുക്ക് ചൊരിഞ്ഞു തരും. അതുകൊണ്ട് ഒരു വർഷം കൂടെ ദൈവം നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിന്റെ തിരുജനന പെരുന്നാൾ ആഘോഷിക്കാൻ അവസരവും ആയത്തിൽ നിന്നപ്പോൾ നമുക്ക് താഴ്മയോടെ പ്രാർത്ഥിക്കാൻ, ദൈവമേ പുറം മോടികളിൽ ഏത് സമയത്ത് വലിച്ചു പറിച്ച് കളയുന്ന ഒരു സമ്മാനമായിട്ട് ഞങ്ങളുടെ സമ്മാനങ്ങളെ ആക്കി മാറ്റാതെ അതിന്റെ ഉള്ളിൽ മൂല്യമേറിയ സമ്മാനങ്ങളായി, അവിടുന്ന് ക്രിസ്തുവാകുന്ന സമ്മാനങ്ങളായി ഞങ്ങളുടെ ഉള്ളിലേക്ക് അവിടുന്ന് വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും വളരെ സ്നേഹത്തോടും ഹൃദ്യമായിട്ടുള്ള ക്രിസ്മസിന്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം പറയാൻ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഇനി ഐസക്കച്ചന് ഒരു വാക്ക് പറയും, അതിനുശേഷം പ്രാർത്ഥിച്ചു പിരിയാവുന്നതാണ്.
2019 അനുഗ്രഹീതമായ ക്രിസ്മസ് നമ്മൾ ആചരിച്ചും ആഘോഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ യാത്രയുടെ ഇടയ്ക്കും എനിക്ക് വളരെ അതിശയം തോന്നുകയ, ഒരു ബസ്സിനകത്തിരുന്ന് പ്രകാരം ഒരു ദൈവിക സന്ദേശം കൊടുക്കണമെങ്കിൽ അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതിനെ തരണം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛൻ അനുഗ്രഹീതമായി കൃത്യമായി നമ്മുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കത്തക്കവണ്ണം അങ്ങേയറ്റം ചില കാര്യങ്ങൾ അവതരിപ്പിച്ചു. ലോകത്തിന് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ സമ്മാനം ക്രിസ്തുവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ വെളിച്ചം ക്രിസ്തുവാണ്. ലോകം കണ്ട ഏറ്റവും വലിയ സമാധാനം ക്രിസ്തുവാണ്. ലോകത്തിന് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ സന്തോഷം ക്രിസ്തുവാണ്. അപ്പോൾ എല്ലാ തരത്തിലും ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം ലോകത്തിനൊരു പുതിയ പ്രതിച്ഛായ, ചരിത്രം തന്നെ മാറ്റിയെഴുതപ്പെടുകയാണ്. അതുവരെ BC കാലഘട്ടം വന്ന് അവസാനിച്ചു, AD കാലഘട്ടം ആരംഭം കുറിച്ചു. 2000 വർഷമായപ്പോൾ നമ്മളൊക്കെ 2000 വർഷത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പ്രവചന വീരന്മാരുടെ ചില പ്രവചനം കേട്ട് ഭയപ്പെട്ടവരുണ്ട്, അതിനെ അതിജീവിച്ചവരുണ്ട്, ലാഘവത്തോടുകൂടി എടുത്തവരുണ്ട്. ഇനി അതിന്റെ അടുത്ത ഘട്ടം 2020 എന്നൊരു വർഷം എല്ലാവരും വളരെ കൗതുകത്തോടെ കാത്തിരിക്കുകയാണ്. ആ വർഷത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ലോകത്തിന് ലഭിക്കപ്പെട്ട ഏറ്റവും വലിയ സമ്മാനമായ ക്രിസ്തുവിനെ, ഏറ്റവും വലിയ സന്തോഷമായ സമാധാനമായ ദൈവകൃപയായ ക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളുവാൻ വിദ്വാൻമാർ ദൈവസന്നിധിയിൽ ചെന്നപ്പോൾ അവർക്കുണ്ടായ വ്യതിയാനവും ആട്ടിടയന്മാർക്കുണ്ടായ മാറ്റവും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട രാജേഷ് സച്ചൻ ചില കാര്യങ്ങൾ വളരെ ശ്രേഷ്ഠമായി അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ 25 നോമ്പ് തുടങ്ങുന്ന ദിവസം പലർക്കും മടിയാണ്, 25 ദിവസം മുമ്പോട്ടുണ്ട്. 24-ാം തീയതി ഒക്കെ ആകുമ്പോഴേക്കും എല്ലാവർക്കും ഒരാശ്വാസമാണ്, ഇത് കഴിയാൻ പോകുന്നല്ലോ. പക്ഷെ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം 25 അല്ലെങ്കിൽ ജനന ദിവസം കഴിഞ്ഞപ്പോൾ മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഒരു പുതിയ മാറ്റം ഉണ്ടാകുകയാണ്. ദൈവപുത്രനായിട്ട് ഈ ലോകത്തിൽ കല്ലിടാവിൽ ജനിക്കപ്പെട്ടുവെങ്കിലും ജീവിത ശാസ്ത്രം പഠിക്കുവാൻ സ്വയം നിയോഗിക്കപ്പെട്ട ഒരു വ്യക്തിത്വം തന്റെ മനുഷ്യ ജീവിതത്തിലൂടെ ക്രിസ്തു കാണിച്ചു തരികയാണ്. കാരണം സുഗലോലുപതയിലല്ല ക്രിസ്തു പിറന്നത്. നമ്മളൊക്കെ ഇന്ന് ഒരു കുഞ്ഞു പിറക്കുമ്പോൾ വളരെ അതിന്റെ ചർമ്മം മാർദ്ദവമാകാനും അതിന്റെ നിറം വളരെ വെളുത്തതാകുവാനും ധാരാളം കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ ക്രിസ്തുവിനെ പൊതിഞ്ഞു വെച്ചത് ഒരു ചെറിയ ഒരു ഒരു ശീലയിലാണ്. കല്ലിടാവിൽ അല്ലെങ്കിൽ ഒരു ഗുഹയിൽ പശുവിന്റെ ആ ദുർഗന്ധം വമിക്കുന്ന ചില വിസർജ്യ വസ്തുക്കളുടെ ഒക്കെ ഗന്ധമുള്ള ഒരു സ്ഥലത്ത് ക്രിസ്തു ജനിച്ചു കഴിഞ്ഞപ്പോൾ, പിറ്റേ വേദപുസ്തകത്തിൽ പറയുന്നത് 8 ദിവസം കഴിഞ്ഞു ആ പരിച്ഛേദന കർമ്മമൊക്കെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പാരമ്പര്യം അനുസരിച്ച് ചെയ്തെങ്കിലും പിന്നീട് യാതനയുടെയും പ്രതിസന്ധിയുടെയും കാലഘട്ടമാണ്. ജനിച്ച സ്ഥലത്ത് പാർക്കുവാൻ അവസരമില്ല. കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കഴുതപ്പുറത്ത് ദൈർഘ്യമേറിയ ഒരു യാത്രയ്ക്ക് വേണ്ടി അപ്പനും അമ്മയും കുഞ്ഞും കൂടെ ഒരുങ്ങുകയാണ്. അപ്പൊ ജീവിതത്തിൽ ചെറുപ്പം മുതലേ ശീലിക്കേണ്ടുന്ന ചില ജീവിത ശാസ്ത്രങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ക്രിസ്തു ജനിക്കുമ്പോൾ അച്ഛൻ സൂചിപ്പിച്ചു, ഇന്ന് ഏറ്റവും കൂടുതൽ പണം പരസ്പരം ക്രയവിക്രയം ചെയ്യുന്ന ഒരു ബിസിനസ് മേഖലയായിട്ട് ക്രിസ്മസ് സെലിബ്രേഷൻ മാറുകയാണ്. ആരാണ് ജനിച്ചതെന്ന് പോലും ഓർക്കാതെ പരസ്പരം ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു കാലഘട്ടം. യഥാർത്ഥത്തിൽ
അടുത്ത വർഷത്തെ ക്രിസ്മസിന് വേണ്ടി ആദ്യം ഒരുങ്ങുന്നത് നമ്മൾ ആരുമല്ല. ദേവാലയങ്ങളൊക്കെ ഒരുങ്ങുന്നത് ഡിസംബർ മാസത്തിലാണ്. കരോൾ സംഘം ഒരുങ്ങുന്നതും പാട്ടൊക്കെ പഴയതൊക്കെ തപ്പിയെടുക്കുന്നതും ഡിസംബർ മാസത്തിലാണ്. എന്നാൽ എല്ലാ വർഷവും ഒരു 12 മാസക്കാലം മുമ്പ് തന്നെ, അതായത് ഈ 25 കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ അടുത്ത ക്രിസ്മസിന് ക്രിസ്മസ് എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ഒരു രാജ്യമുണ്ട് ലോകത്ത്. പറയുമ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി കാണും. ചൈന എന്ന് പറയുന്ന രാജ്യം. നമ്മൾ ഇന്ന് വാങ്ങിക്കൂട്ടുന്ന എല്ലാ ക്രിസ്മസ് ഗിഫ്റ്റിന്റെയും അതിന്റെ മുകളിലോ അടിയിലോ ഏതെങ്കിലും വശങ്ങളിലോ പരിശോധിച്ചാൽ അതിനകത്ത് വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ചൈന. അവരാണ് ക്രിസ്മസിനെ വർണ്ണോജ്ജലമാക്കുവാൻ ഏറ്റവും കൂടുതൽ തത്രപ്പെടുന്നത്. അത്രയും വലിയ താല്പര്യം ലോകത്ത് ആർക്കും ഉണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷെ അവരുടെ താല്പര്യം നമ്മളെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ ഗിഫ്റ്റ് വാങ്ങി മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും അതിന്റെ ആശയം വളരെ കൃത്യതയോടുകൂടി ചെയ്യുന്ന ഒരു രാജ്യം ഇന്ന് ലോകത്തുണ്ട്. അവിടെ ക്രൈസ്തവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ എന്റെ ചെറിയ അറിവിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സംഭവങ്ങളൊക്കെ ഇന്നലെ ഒരു തീജ്വാലയുടെ മുമ്പിൽ ക്രിസ്തുവിനെ കാണാനായിട്ട് നമുക്ക് പോകാനാണോ ഇഷ്ടം, അത് ക്രിബിന്റെ മുമ്പിൽ ചെന്ന് നിർജീവമായ ആ രൂപങ്ങളുള്ള ആ ഒരു ക്രിസ്തുവിനെ കാണാനാണോ നമുക്ക് ഇഷ്ടമെന്ന് ചോദിച്ചാൽ, നമ്മുടെയൊക്കെ വീടുകളിലും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ഒരു ജീവനില്ലാത്ത മരവും അല്ലെങ്കിൽ ക്രിസ്മസ് ട്രീ, ആ ജീവനില്ലാത്ത ക്രിസ്തുവിന്റെ രൂപങ്ങൾ, അങ്ങനെ നിർജീവമായ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജീവനുള്ള ഒരു ക്രിസ്തുവിനെ കാണാൻ 24-ാം തീയതി സന്ധ്യയ്ക്കോ 25-ാം തീയതി രാവിലെയോ ഒരു തീജ്വാലയുടെ ശുശ്രൂഷയുടെ അനുഭവം നമുക്ക് ലഭിക്കാറുണ്ട്. ദൈവം മോശയ്ക്ക് വെളിപ്പെട്ടത് തീജ്വാലയിൽ ആയിരുന്നു. അതുമാത്രമല്ല, വിശുദ്ധ വേദപുസ്തകത്തിൽ പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 1:9 പറയുന്നത് ക്രൈസ്റ്റ് ഈസ് ദ ലൈറ്റ് ഓഫ് ലൈറ്റ് ആൻഡ് വെരി ഗോഡ് ഓഫ് വെരി ഗോഡ്. ദൈവം പ്രകാശമായി ലോകത്തിൽ അവതരിച്ചു. ആ പ്രകാശത്തെ പ്രതീകാത്മകമായി കുരിശാകൃതിയിലുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലത്ത് പള്ളിയുടെ പടിഞ്ഞാറ് വശത്ത് ചെന്ന് ചുറ്റും നിന്ന് വിശുദ്ധ വേദപുസ്തകം വായിച്ച് വൈദികനും ശുശ്രൂഷാ സംഘവും കുന്തിരിക്കം അതിന്മേലിട്ട് മേൽപ്പെട്ട ഉയരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെയെന്നുള്ള മാലാഖമാരുടെ കീർത്തനം ചൊല്ലി വിശ്വാസികൾ അതിൽ ബലം വെച്ച് ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ബേദലഹേമിൽ ചെന്ന അവസ്ഥയായിരിക്കണം. അതിനെത്രമാത്രം പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നു എന്നുള്ളത് ചെറുതായിട്ടെങ്കിലും ചിന്തിക്കുവാൻ ഞാൻ ഈ വിഷയം ഒന്ന് അവതരിപ്പിച്ചത് മാത്രം. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ലോകത്തിന് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമായ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും വിദ്വാൻമാർ മടങ്ങിയപ്പോൾ അവർ മറ്റൊരു വഴി കണ്ടെത്തിയ വഴി എന്ന് പറഞ്ഞാൽ തെറ്റായ വഴിയല്ല, ദുരുപദേശം പ്രസ്താവിച്ചുകൊണ്ട് അയച്ച ഒരു രാജാവിന്റെ സന്നിധിയിലേക്ക് പോകുന്നതിന് പകരം ദൈവമാകുന്ന പ്രകാശത്തെ കണ്ടപ്പോൾ സതുപദേശം അവരുടെ ഹൃദയത്തിൽ പതിച്ചപ്പോൾ അവർക്കൊരു പുതിയ വഴി ദൈവം തുറന്നു കൊടുത്തു. ഇത് തന്നെയാകട്ടെ നമ്മൾ ദേവാലയത്തിൽ നിന്ന് മടങ്ങുന്ന ഓരോ വ്യക്തിക്കും ലഭിക്കേണ്ടുന്നത്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്മസിന്റെ അനുഗ്രഹീതമായ നന്മകൾ പ്രിയപ്പെട്ട രാജേഷ് അച്ഛനോടൊപ്പം, വി സി വർഗീസ് അച്ഛനോടൊപ്പം, മാമനച്ഛനോടൊപ്പം നേർന്നുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ചുരുക്കട്ടെ. ദൈവം തമ്പുരാൻ എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകും.
താങ്ക് യു അച്ഛ. നമ്മള് ഇവിടെ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. ഞാൻ പ്രത്യേകിച്ച് പേരുകളൊന്നും വായിക്കുന്നില്ല, ഞാൻ ബസ്സിലായതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട ഐസക് അച്ഛന് ഒരു വാക്ക് പ്രാർത്ഥിച്ച് മാമനച്ചൻ ആസ്വാദ നൽകുന്നതായിരിക്കും.
ഭയപ്പെടേണ്ട, സർവജനത്തിന് ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് സുവിശേഷിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട വർത്തമാനം ആട്ടിടയന്മാർക്ക് സന്തോഷം നൽകി, പ്രപഞ്ചത്തിന് പുതിയ പ്രകാശം നൽകി, പുതിയ സന്തോഷവും സമാധാനവും വന്നു ചേർന്നു. ദൈവം മനുഷ്യനായി അവതരിച്ചു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തെ നമുക്ക് ആരോഗ്യത്തോടെ ദേവാലയത്തിലെ ശുശ്രൂഷകളിലും മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ ആയിരുന്നുകൊണ്ട് ശ്രവിപ്പാനും ആചരിപ്പാനും പരസ്പരം വിനയപ്പെടുവാനും ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നല്ലവനായ ദൈവമേ, അവിടുത്തെ സന്നിധിയിൽ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞങ്ങൾക്ക് ഈ വർഷത്തിന്റെ അവസാന ഭാഗം, ഈ ക്രിസ്മസിന്റെ ദിവസങ്ങൾ പവിത്രമായ ഒരു നോമ്പിന്റെ അകമ്പടിയോടുകൂടി പൂർത്തീകരിപ്പാൻ ഞങ്ങളെ സജ്ജരാക്കിയല്ലോ. ഞങ്ങൾക്ക് തന്ന ആരോഗ്യത്തിനും അനുഗ്രഹത്തിനും നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അനേക രോഗികൾ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ വലയത്തിൽ ഞങ്ങളുടെ കൺമുമ്പിലും ഞങ്ങളുടെ ഹൃദയത്തിലും ചിന്തകളിലുമായി കടന്നു വരുന്നു. അനേകരെ അവിടുന്ന് പൊട്ടു സൗഖ്യമാക്കി
തുടർന്നുള്ളവരെയും അവിടുന്ന് പരിപാലിക്കണമേ. ജോലിക്ക് വേണ്ടി വിഷമിക്കുന്നവർക്ക് ജോലി ലഭിക്കാം. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ ജീവിതം അനുഗ്രഹീതമായി ലഭിക്കപ്പെടുവാൻ. പഠന കാലഘട്ടത്തിൽ കുറവുകൾ വന്നപ്പോൾ അതിന്റെ പേരിൽ മനം നൊന്ത് വിരവിക്കുന്ന മാതാപിതാക്കൾക്ക് മക്കളെക്കുറിച്ച് സന്തോഷമുണ്ടാവുക. ശൈശവത്തിൽ തന്നെ മാറാരോഗങ്ങൾ എത്തപ്പെട്ട് ജീവിതത്തിന്റെ വഴികൾ വലിയ പ്രയാസമായി മുൻപിലോട്ട് പോകുവാൻ ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യവും അനുഗ്രഹവും ലഭിക്കാനുള്ള കൃപ കൊടുക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്നവർ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കർത്താവെ നിന്നെ ഞാൻ ധാരാളം ശുശ്രൂഷിച്ചു എന്ന് പറയുന്ന ഓർക്കുന്നവരും, കർത്താവെ എനിക്ക് ആരോഗ്യമുണ്ടായപ്പോൾ നിന്നെ യഥാർത്ഥമായി എനിക്ക് ശുശ്രൂഷിപ്പാനുള്ള അവസരം ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞെന്ന് വിലപിക്കുന്നവരുമായി ധാരാളം പേർ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ. കർത്താവെ എല്ലാവരെയും അവിടുന്ന് കരം നിനച്ച് ബലപ്പെടുത്തണമേ, അങ്ങയുടെ കാരുണ്യം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടിയും പരിശുദ്ധ ബാവാതിരുമേനിയും ഞങ്ങളുടെ എല്ലാ മഹാപുരോഹിതന്മാർ, പ്രത്യേകിച്ച് ഞങ്ങളെ മുൻപ് വഴി നടത്തിയ പിതാക്കന്മാരെ, ഇപ്പോൾ വഴി നടത്തുന്ന മഹാപുരോഹിതനെ, ഞങ്ങളുടെ ഈ ദേശത്തിലെ എല്ലാ വൈദികരെയും ദൈവകരുണ കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ ദേവാലയങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അഭിഷിക്തന്മാരിലൂടെ ലഭിക്കപ്പെട്ട സന്ദേശവും അവർ അർപ്പിച്ചതായ വിശുദ്ധ ബലിയും വിശ്വാസികൾക്ക് നന്മയും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നതാകിയാൽ അങ്ങനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. 2020 ഞങ്ങൾ പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ഞങ്ങളെ വഴി നടത്തണമേ. ഇതിന് നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ചെറുതും വലുതുമായി സഹായിക്കുന്നവരെയും, പ്രാർത്ഥന കൊണ്ടും അവരുടെ ജീവിതം കൊണ്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ഉള്ളം കയ്യിൽ പരിപാലിച്ച് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധരുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ ആവശ്യങ്ങളോടുകൂടിയും ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ കുടുംബങ്ങളോടുകൂടിയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ഈ ശുശ്രൂഷയില് സംബന്ധിച്ച എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക്കച്ചൻ, പി ജി വർഗീസച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ വൈദ്യ ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി സ്നേഹം അറിയിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അതുപോലെ പ്രിയപ്പെട്ട അപ്രിസിയേറ്റീവ് പ്രിയപ്പെട്ട മനോജ്, മനോജിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ക്രിസ്മസിന്റെ ആശംസകൾ അറിയിക്കുന്നു. പുതിയ വർഷത്തിലേക്കുള്ള കാൽവെപ്പില് നന്മ എല്ലാവർക്കും ആമുഖമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുമ്പോൾ ദൈവമേവരെ വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ. ആ